ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ആറടി മണ്ണിന്റെ മാത്രം ജന്മിയാണ് ഓരോ മനുഷ്യരും. ആ മണ്ണ് പിറന്ന നാട്ടിൽ തന്നെയാവണം എന്നാഗ്രഹിക്കുന്നവരുമാണ് ഓരോ മനുഷ്യനും. അന്ത്യനിദ്രയ്ക്ക് സമയം കാത്തുകിടക്കുമ്പോൾ ഉറ്റവർ കൂടെയുണ്ടാകണം എന്നാഗ്രഹിക്കുന്നവരാണ് ഓരോ മനുഷ്യരും. എന്നാൽ എന്താണ് ഇന്ന് സംഭവിക്കുന്നത് എന്നറിയാമല്ലോ. ചൈനയിൽ തുടങ്ങി ലോകത്തെ ആകെ ഭീതിയിലാഴ്ത്തിയ വിനാശകാരിയായ കൊറോണ വൈറസ് മനുഷ്യന്റെ എല്ലാ നാട്യങ്ങളെയും കണക്കിന് പ്രഹരിക്കുകയാണ്. മരണം കുതിച്ചുയരുന്ന ഇറ്റലിയിലെ ആശുപത്രി മോർച്ചറികളിൽ ശവശരീരങ്ങൾ കൂടിക്കിടക്കുന്നു. ഉറ്റവരുടെ ശവസംസ്കാരത്തിൽ പോലും പങ്കെടുക്കാൻ കഴിയാതെ ആളുകൾ അലമുറയിട്ട് കരയുന്നു. ചടങ്ങുകളിൽ വൈദികനും മൃതദേഹം സംസ്കരിക്കുന്ന ആളും മാത്രം. ഇറാൻ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ കൂട്ടക്കുഴിമാടം ഒരുക്കുകയായിരുന്നു. മുമ്പ് ഭൂകമ്പം വന്നാലും പ്രളയം സുനാമി ഒക്കെ വന്നാലും നമ്മൾ പറയുമായിരുന്നു അതങ്ങ് ജപ്പാനിലും ഇന്തോനേഷ്യയിലുമല്ലേ എന്ന്. എന്നാൽ പിന്നീട് സുനാമിയും പ്രളയവും നമ്മുടെ അടുത്തു വന്നു. ചിലതൊക്കെ നമ്മൾ അറിയാതെ പഠിച്ചു. ആഫ്രിക്കയിൽ എബോള ഉൾപ്പെടെയുള്ള മഹാമാരികളെക്കുറിച്ച് കേട്ടപ്പോൾ നമ്മൾ പറഞ്ഞു അതങ്ങ് ആഫ്രിക്കയിലല്ലേ എന്ന്. പിന്നീട് പക്ഷിപ്പനിയും നിപ്പയും നമ്മളെ കടന്ന് ആക്രമിച്ചപ്പോൾ വൈറസുകൾ നമ്മളെയും പിടികൂടുമെന്ന് നമ്മൾ അറിയാതെ പഠിച്ചു. കൊറോണ പടർന്നു പിടിച്ചപ്പോൾ അതങ്ങ് ചൈനയിലല്ലേ വുഹാനിലല്ലേ എന്നായിരുന്നു ആദ്യം നമ്മൾ നിനച്ചത്. മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ പോലുമാകാതെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോലുമാകാതെ ആളുകൾ അലമുറയിടുന്ന കാഴ്ച അങ്ങ് ഇറ്റലിയിലും ഇറാനിലുമല്ലേ എന്ന് നമ്മൾ ആദ്യം കരുതി. എന്നാൽ അതും വന്നു നമ്മുടെ അടുത്തേക്ക്. അടുത്തുണ്ടായിട്ടും പിതാവിന്റെ അന്ത്യകർമ്മത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒരു മകന്റെ കരളലിയിക്കുന്ന കുറിപ്പ് വായിച്ച് നമ്മൾ കണ്ണീർ വാർത്തു. ഇപ്പോഴിതാ ഇന്ത്യയിലേക്കുള്ള യാത്രാമാർഗ്ഗങ്ങൾ അടഞ്ഞതോടെ ജനിച്ചുവീണ മണ്ണിൽ അന്ത്യനിദ്രയ്ക്കായി സമയം കാത്തുകിടക്കുന്ന പ്രവാസികളുടെ മൃതശരീരങ്ങൾ, ഭൗതിക ശരീരങ്ങൾ കാണാം ഇവിടെ.
സാമൂഹ്യ പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരി,
വളരെ ഒരു ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ കടന്നു പോണത്. കാരണം ഒരു നാട്ടിന് യുദ്ധം ഉണ്ടായാൽ വരെ മൃതദേഹങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരില്ല, എങ്ങനെയെങ്കിലും നാട്ടിൽ എത്തിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ 5-8 എണ്ണം ഓൾറെഡി വെന്റിയിലുണ്ട് കൊണ്ടാൻ കഴിയാണ്ട്. ഇവിടെ ദയിപ്പിക്കുകയാണെങ്കിൽ ഒരെണ്ണെ ദിവസം ദയിപ്പിക്കാൻ കഴിയും. ഇന്ന് ദയിപ്പിച്ച്, ഇന്നലെ ദയിപ്പിച്ച്, ഇനിയിപ്പോ റാസഖൈമ വന്നിട്ടുണ്ട്, ഷാർജയിൽ ഇന്നലെ വേറെ ലേഡി വരണപ്പെട്ട്, അവർക്ക് ഇപ്പൊ ദയിപ്പിക്കാനുള്ള. അപ്പൊ ഓരോ ദിവസം വിട്ടിടവിലും വെള്ളിയും ശനിയും ലീവാണ്. ഇപ്പൊ ഓൾറെഡി രണ്ട്, നമ്മളെ ഇന്ത്യ മാത്രമല്ല, 2 നേപ്പാളിയുണ്ട്, 3 ബംഗാൾദേശുകാരുണ്ട്, 1 പാകിസ്ഥാനിണ്ട്. ഇക്കാലം വരെ ഇങ്ങനെ ഇന്ത്യ, ഞാൻ 20 വർഷമായി ഈ ഫീൽഡിൽ, പക്ഷെ ഇന്ന് വരെ ഒരു അവസ്ഥയിൽ എന്ത് എങ്ങനെ മരണപ്പെട്ടാലും നാട്ടിൽ അവരെ കുടുംബത്തിൽ എത്തിപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ അത് വളരെ ഒരു ദയനീയ അവസ്ഥ. കാരണം നാട്ടില് അമ്മയും അച്ഛനും മക്കളൊക്കെ കാത്തു കഴിക്കുന്നതിന് നോക്ക് കാണാം, പക്ഷെ അത് കൈകാര്യം എന്ത് ചെയ്യും?
മകന്റെ അല്ലെങ്കിൽ അച്ഛന്റെ, ഭർത്താവിന്റെ ശരീരം അവസാനമായൊന്ന് കാണാൻ കഴിയാതെ വിതുമ്പുന്ന അമ്മയും മകനും ഭാര്യയുമെല്ലാം. ചില മൃതശരീരങ്ങൾ നാട്ടിലെത്തിക്കാതെ വിദേശ മണ്ണിൽ തന്നെ അടക്കം ചെയ്യുന്നു.
സാമൂഹ്യ പ്രവർത്തകനായ നസീർ വാടാനപ്പള്ളി,
ഏകദേശം ഇവിടെ ഒരു, എന്റെ അറിവിൽ ഒരു 5 മൃതദേഹം ഇപ്പൊ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതായത് മോർച്ചറിയിലാണ്, ദുബൈയില്. ഞാൻ ദുബൈയിലത്തെ കാര്യമാണ് സംസാരിക്കുന്നത്. ഷാർജയിൽ ഒരു ഗോൾ വന്നിട്ടുണ്ടായിരുന്നു. ദുബൈയിൽ തന്നെ ഒരു 5 മൃതദേഹം ഉണ്ട്. അവർക്ക് ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ കൊണ്ടുപോകാൻ പറ്റില്ല നാട്ടില്. ഇപ്പൊ ഓരോ ബന്ധുക്കളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ഇവിടെ തന്നെ മറ ചെയ്യണം, അല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഇവിടെ മറ ചെയ്യുമ്പോഴും അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട്, അറിയാലോ. ഇപ്പൊ എല്ലാരും പറയുന്നത് കൂട്ടം കൂടി നിൽക്കരുതാണ്. അതിന്റെ ഒരു അവസ്ഥയിലാണ് ബന്ധുക്കളെല്ലാം, വളരെ വിഷമത്തിലാണ്. എന്റെ ഒരു അനുഭവത്തിലും ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ നേരിടുന്നത്.
പ്രായമായി വീടുകളിൽ ഒറ്റയ്ക്ക് കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് രോഗം മൂർച്ഛിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്യുമോ എന്ന ആശങ്കയിൽ കഴിയുന്ന എത്രയോ മനുഷ്യരുണ്ട്. എല്ലാം ഉണ്ടായിട്ടും എത്രയോ അകലെയാണ് നമ്മൾ എന്ന തോന്നൽ. ഇതിനെല്ലാം വേഗം അറുതി വരണം. അതിന് നമുക്കുമുണ്ട് ഉത്തരവാദിത്തങ്ങൾ. സമൂഹ വ്യാപനം തടയാൻ നമുക്ക് മാത്രമേ സാധിക്കൂ. അല്ലെങ്കിൽ ഇറ്റലിയും അമേരിക്കയും അവിടെയുള്ള അവസ്ഥകളൊക്കെ വേഗം നമുക്കും സംഭവിക്കും. കേരളത്തിന്റെ സർക്കാർ സ്വകാര്യ മേഖലകളിലായി ആകെയുള്ള വെന്റിലേറ്ററുകളുടെ എണ്ണം 3000 മാത്രമാണ്. സർക്കാർ മേഖലയിൽ ആകെയുള്ള കിടക്കകൾ 38,018 മാത്രമാണ്. സ്വകാര്യ മേഖലയിൽ 18,775, അതായത് ആകെ 56,793 കിടക്കകൾ. ഇതിൽ 218 ICU കിടക്കകളും 5,121 സാധാരണ ബെഡുകളും. 16,282 മുറികളാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. സമൂഹ വ്യാപനമുണ്ടായാൽ ഇതിലും എത്രയോ ഉയരത്തിലായിരിക്കും നമ്മുടെ ആവശ്യകത. 10,000 or 20,000 പേർ ഒരുമിച്ച് ചികിത്സ തേടിയാൽ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് താങ്ങാൻ ശക്തിയുണ്ടാകില്ല. അതുകൊണ്ടാണ് കൂടുതൽ പേരിൽ കൂടുതൽ വേഗത്തിൽ പരിശോധന നടത്തണമെന്നും രോഗവ്യാപന സാധ്യത പരമാവധി കുറയ്ക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് സമൂഹ വ്യാപനം തടയണം. നമുക്ക് ഒന്നിച്ചാൽ മാത്രമേ ഇതിനെ തടയാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും അവസാനമായി ആദ്യം പറഞ്ഞ ആ കഥയിലെ ഒരാൾ ഒരു ദിവസം എത്ര ഭൂമി നടന്ന് പൂർത്തിയാക്കുന്നുവോ അത്രയും സ്ഥലം അയാൾക്ക് സ്വന്തമാക്കാം എന്ന് പണ്ടൊരു രാജാവ് പറഞ്ഞിരുന്നു. ഭൂമി മോഹിച്ചെത്തിയവരുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു ചെറുപ്പക്കാരനുമുണ്ടായിരുന്നു. രാവിലെ തന്നെ കൊട്ടാരത്തിലെത്തി സ്വന്തമാക്കാനുള്ള ഭൂമി ചോദിച്ചു. ഭൂമി കാട്ടിക്കൊടുത്തു. അയാൾ അത്യുത്സാഹത്തോടെ നടപ്പാരംഭിച്ചു. എന്നാൽ കുറച്ച് ഭൂമിയെ സ്വന്തമാക്കാൻ കഴിയൂ എന്ന് ചിന്തിച്ച് അയാൾ വേഗം ഓടാൻ തുടങ്ങി. ഭക്ഷിക്കാൻ സമയം കളയാതെ കൂടുതൽ ഭൂമിക്കായി ഓട്ടം തുടർന്നു. ഇടയ്ക്ക് കുഴഞ്ഞു വീണെങ്കിലും ഇടഞ്ഞും വലിഞ്ഞുമൊക്കെ ഭൂമി കൈവശമാക്കാൻ യാത്ര ചെയ്തു. ഒടുവിൽ സന്ധ്യയായപ്പോൾ രാജാവ് അയാളെ അനുഗമിച്ച രാജസേവകനോട് ചോദിച്ചു അയാൾ എത്ര ഭൂമി സ്വന്തമാക്കിയെന്ന്. സേവകൻ ഉത്തരം പറഞ്ഞത് 6 അടി മണ്ണ് എന്നാണ്. എന്നാൽ ഇപ്പോൾ പിറന്ന മണ്ണിൽ 6 അടി മണ്ണിനായി നമ്മൾ കൊതിക്കുന്നു.